പ്രവാസി ഭാരതി 1539 AM. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴി കാട്ടി.
Brought to you by
Ahilya Hospital, Caringly Yours,
Hamdan Street and Musaffa, Abu Dhabi.
ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വിവിധ വിഷയങ്ങളെ കുറിച്ച് അതത് മേഖലയിലെ വിദഗ്ധർ ശ്രോതാക്കളുമായി സംവദിക്കുന്ന തത്സമയ പരിപാടി
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സമീക്ഷയിൽ നമുക്കിപ്പം കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. ഡോക്ടർ നമസ്കാരം.
നമസ്കാരം.
മാനസിക പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ, നമ്മളിവിടെ പ്രവാസികളുടെ കാര്യം പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാറുണ്ട് ഒറ്റപ്പെടലാണ് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം. അപ്പൊ അതിന് പരിഹരിക്കാനായി ഒത്തുചേരലുകളും പല കൂട്ടായ്മകളും ഒക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ്. അപ്പൊ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ചെറിയ സ്കൂൾ കാലഘട്ടത്തില് വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൂട്ടായ്മയൊക്കെ, അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷം വളരെ വ്യത്യസ്തമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് അങ്ങനെ അതിനെന്തെങ്കിലും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈക്കോളജി എന്താണ്?
അല്ല, ഇതിൻ്റെ സയന്റിഫിക് ആസ്പെക്ട്സ് അല്ല, നമ്മൾ അതിൻ്റെ ഒരു റിയൽ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നെ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളും ഇങ്ങനെ സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്നതും അതിൻ്റെതായ ഗ്രൂപ്പുകളിലൊക്കെ മെമ്പറായപ്പോൾ ഒത്തിരി രംഗങ്ങൾ നമ്മൾ തന്നെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിൽ ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്, ഇപ്പോൾ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഓർ പ്ലസ് ടു ലെവലിലുള്ള വേറെ ഗ്രൂപ്പ്, ഡിഗ്രി വേറെ ലെവല്, പി ജി ലെവലിൽ, അതിനുശേഷം എം ഫിൽ, പി എച്ച് ഡി അങ്ങനെ പോകുന്നവരൊക്കെ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോകുന്നവരും, അങ്ങനെയുള്ള ഒക്കെ ഓരോത്തിരി ഒത്തിരി ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഓരോ സ്റ്റേജിലെത്തുമ്പോഴും ഓരോ ഏജിൻ്റെ കാറ്റഗറൈസേഷൻ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെത്തുന്നത്. ഇപ്പോൾ ഒരു സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരു 15 വയസ്സിൻ്റെ 10-ാം ക്ലാസ് വരെയുള്ളൊരു, അത് കഴിഞ്ഞ് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 15 മുതൽ 17-18 വയസ്സ് വരെ, അത് കഴിഞ്ഞ് ഡിഗ്രി അതിൻ്റെ കുറച്ച് മേലെ, അത് കഴിഞ്ഞ് പി ജി അതിൻ്റെ മേലെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ മെച്യൂരിറ്റിയും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ മാറുമ്പോൾ നമ്മളെ ടേസ്റ്റും അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഉള്ള ആ ഒരു എൻജോയ്മെൻ്റ് കിട്ടിയതാവില്ല നെക്സ്റ്റ് അടുത്ത ടേമിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മൾ പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ ഓരോരുത്തർ ആലോചിച്ച് നോക്കും, ഇപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിലൊക്കെ പഠിക്കുമ്പോൾ, സൂപ്പർ സ്പെഷ്യാലിറ്റിക്കൊക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി സീരിയസ് മൈൻഡ് ആയിരിക്കും, നമ്മളെ മെച്യൂരിറ്റി കുറച്ചുകൂടിയും കൂടി, അതനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ഇതൊക്കെ. പക്ഷേ മറ്റേ ചെറുപ്രായത്തിലുള്ള കുറേ ഇന്നസെൻസ് ആയിരിക്കും, കുറേ ആ ഒരു തമാശകളും ഇപ്പോഴും തന്നെ നമ്മളെ ആലോചിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചിരി വരിക. ഇപ്പോൾ നമ്മളെ പല സിനിമയിലടക്കം പല രംഗങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചെറിയ കുട്ടികളെ കളികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര തമാശയായി തോന്നാറുണ്ട്, നമ്മൾ ചിരിക്കാറുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഉള്ളടക്കമുള്ള ഒരു ഗ്രൂപ്പിൻ്റെ 10-ാം ക്ലാസ് പഠിച്ച ഒരു പുതിയ ഗ്രൂപ്പ്, അതൊരു 4-5 മാസമായിട്ടുള്ളൂ ഡെവലപ്പ് ചെയ്തിട്ട്, അതിൽ ഞാനും ഒരു അംഗമാണ്. അപ്പോൾ അതിലൊക്കെ ഷെയർ ചെയ്ത പലവരും നമ്മളെ കൂട്ടുകാരും കൂട്ടുകാരികളുമായിട്ടുള്ള ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞ വാക്കുകൾ ഞാൻ കോട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ ഈ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴും അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ഗ്രൂപ്പിലൊക്കെ അംഗമാണെങ്കിലും ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എൻ്റെ ഈ 10-ാം ക്ലാസ് ഗ്രൂപ്പിലാണ്. മറ്റുള്ള ഇന്ന് ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് പോകുന്നതല്ല, ചിലതിലൊക്കെ ഞാൻ ക്വിറ്റ് ചെയ്ത് പോന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ അത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നാത്തത് കൊണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. പിന്നെ അതിൽ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും തന്നെ അത്ര ഒരു സീരിയസ് മാറ്റേഴ്സൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. കുറച്ചുകൂടി ഒരു നമ്മളൊരു ചൈൽഡിഷ് ആയ സമയത്ത് ആ കുട്ടികൾ ആ പ്രായത്തിൽ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളും അതൊക്കെയാണ് നമ്മൾ റിക്കലക്ട് ചെയ്യുകയും ഓർക്കുകയും ചെയ്യുന്നത്. അതിൽ ഒരുവിധം അതിലുള്ള എല്ലാ മെമ്പേഴ്സും തന്നെ അതിൽ സന്തോഷം ഉൾക്കൊള്ളുന്നുമുണ്ട്. ചില ആളുകൾക്ക് ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും, അത് സാധാരണഗതിയിൽ എല്ലാ ഗ്രൂപ്പിലും നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അതുവരെ വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളായിരിക്കും കുറച്ച് ആളുകളാവുമ്പോൾ, കുറേ ആളുകളെ ആഡ് ചെയ്ത് വരുമ്പോൾ കുറേ ആളുകൾ പിന്നോക്കം തിരിയും. മനസ്സിലായില്ലേ? അവരിതൊക്കെ ഒബ്സർവറാണ്, എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ അവരുടെ കമൻസ് ഒന്നും അവർ പ്രത്യക്ഷത്തിൽ പറയില്ല. അത് പക്ഷേ ഒരു സോഷ്യൽ ഇൻഹിബിഷൻ്റെ ഭാഗമാണ്, ആളുകളായിട്ട് അഭിമുഖീകരിക്കാനുള്ള പ്രയാസം. എസ്പെഷ്യലി ഗേൾസൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയുമ്പോൾ ഒരു ഷൈ, അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് തോന്നല്. ഏറ്റവും ക്ലോസ് സർക്കിളായിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ മുമ്പിലൊക്കെ പറയും, അല്ലെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലതാണെന്നാണ് ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിയിലും, എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഹാപ്പി ആവുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക്, മറ്റൊരാൾക്ക് ഹാപ്പി ആവുന്ന കാര്യം ചിലപ്പോൾ എനിക്ക് ഹാപ്പി ആയിക്കോണമെന്നില്ല. അപ്പോൾ കോമൺ ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അത്തരത്തിലെ കാര്യങ്ങൾ നമുക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. നമ്മളെ ബ്രെയിൻ സെൽസിന് അതൊക്കെ ഒരു റിലാക്സേഷനുള്ള ഒരു മാർഗമായി കൂട്ടേനെ വേണം. ഇപ്പം മ്യൂസിക് കേട്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് മ്യൂസിക്. അപ്പം അങ്ങനത്തിലൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് മ്യൂസിക് കേൾക്കണം. അവർ കിടക്കാൻ സമയത്ത് പല പഴയ പാട്ടുകളൊക്കെ കേട്ടിട്ടും ഒരു നൊസ്റ്റാൾജിക് ഇതിലൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഒരു നൗഫൽ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അദ്ദേഹം വലിയ ബിസിനസ്മാനാണ്. അദ്ദേഹം എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ ഇന്നത്തെ പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഇടും. അത് ഞങ്ങൾ പഠിച്ച 10-ാം ക്ലാസ്സിൽ പഠിച്ച ആ കാലഘട്ടത്തിലുള്ള പാട്ടാണ്. അത് 90s ഉള്ള പാട്ടുകളായിരിക്കും. അപ്പൊ നമുക്ക് റിയലി ഒരു
86-87
ആ സമയത്തുള്ള, അപ്പൊ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് മൂമെന്റ് ആണ്. എന്നിട്ട് അതിന്റെ സംഗീതമാര് പാട്ടാര് ഒരു പാട്ടേ ഇടുള്ളൂ ദിവസം. അപ്പൊ അങ്ങനെയുള്ള ഓരോരുത്തർ ഓരോന്നിലൊരു ടൈം പാസ് കണ്ടെത്തണം. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു സംഭവമാണ് അത്. ഞങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്കും നല്ലൊരു രസകരമാണ്. ഞാൻ പലപ്പോഴും എന്റെ മക്കൾക്കൊക്കെ അതിന്റെ പാട്ടുകൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ മക്കൾ പറയും ഈ പഴയ പാട്ടാണ് ഇട്ടത് പപ്പാന്ന് കഴിക്കും. അപ്പൊ അവർക്ക് അവരുടെ ഏജിൽ അത് സ്വാധീനിക്കാൻ പറ്റും. അപ്പൊ നമ്മള് ചൂസ് ചെയ്യുക നമ്മളുടെ നമുക്ക് എൻജോയ്മെന്റ് എന്തിലാണ് കിട്ടുന്നത് അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ അതിൽ മാക്സിമം നമുക്ക് എന്തൊക്കെ അതിന് ഉപകാരപ്രദമാകുന്നു എന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇത്തരത്തിലുള്ള കുടുംബസംഗമം ഇങ്ങനത്തെ സോഷ്യൽ മീഡിയക്ക്, പക്ഷെ അതൊരു ബിയോണ്ട് ലെവലിലാവരുത്. അത് നമുക്കൊരു കൺട്രോൾ ഉണ്ടാവണം. അത് കാരണം വേറൊരാൾക്കും പ്രശ്നമുണ്ടാവരുത്, കുടുംബത്തിനോ മറ്റുള്ളവർക്കോ ഒരു പ്രശ്നമായി മാറരുത്. അതൊരു ബാലൻസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്.
ഇത് നമ്മൾ ടെൻഷനെ കുറിച്ച് മുൻപ് പലതവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ട്രെസ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഒരു ഡിമാൻഡിനോടൊത്ത് നമ്മുടെ റിസോഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു അസ്വസ്ഥമായ ഒരു അവസ്ഥയാണ് ഒരു സ്ട്രെസ് എന്ന് നമുക്ക് ഒരു തരത്തിൽ പറയാം. അപ്പോൾ ഇവിടെയും അത് ഒട്ടും വിരളമല്ല. എല്ലാ മേഖലയിലുള്ളവർക്കും അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ പലതരത്തിലുള്ള ടെൻഷനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രവാസികൾക്ക് അതൊന്നും ഒന്ന് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു
തീർച്ചയായിട്ടും ഇത് ടെൻഷൻ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉള്ളതാണ്. അത് അത്യാവശ്യം വേണമെന്ന് തന്നെയാണ് പറയുന്നതും. ഇപ്പോൾ നമുക്കൊരു എക്സാം ആണെങ്കിൽ എക്സാമിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു പേടിയൊക്കെ വേണമെന്നാണ് ഞങ്ങളടക്കം പറയുന്നത്. കാരണം ആ ഒരു ആൻസൈറ്റി വരുമ്പോൾ മാത്രമേ നമ്മൾ ആ സിറ്റുവേഷൻ അടുത്ത് വരുമ്പോൾ നമുക്ക് പറയാറുണ്ട്, സ്കൂളിലൊക്കെ എക്സാമിനേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഫിയർ ഓഫ് എക്സാം നമുക്ക് വരുള്ളൂ.
അതുവരെ
ഉഴപ്പി നടക്കും നമ്മൾ. സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ പല സ്കൂളിലൊരു പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ കേട്ടു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തോ എന്ന് ചോദിച്ചു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരു അതൊക്കെ ഞാൻ
ടൈം
വരെ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഞാൻ 50 ദിവസം എന്നൊക്കെ പറയാം. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അടുത്തോട്ട് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ആൻസൈറ്റി വരുന്നത്. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എത്ര പ്രാഗൽഭ ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്, ഇതുപോലുള്ള മറ്റൊരു ചാനൽ സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ എത്രയോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഒരു ചെറിയ തോതിലൊരു ഒരു ഒരു ഭയം ഭയം മീൻസ് ഒരു ഒരു ആകാംക്ഷ ഉണ്ടോ, നിങ്ങൾ അറിയില്ല ആരെയാണ് ഫേസ് ചെയ്യണത്, എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത് അറിയില്ല. നിങ്ങൾ ഡെയിലി കൈകാര്യം ചെയ്യുന്ന വിഷയമാണെങ്കിൽ പോലും ഒരു ചെറിയ തോതിലുള്ളൊരു ഒരു ആൻസർ അത് വേണം. എന്നിരുന്നാലേ നിങ്ങൾ ആ ട്രാക്കിൽ കയറി നിങ്ങൾ കുറച്ചെങ്കിലും മെൻ്റലി പ്രിപ്പയർഡ് ആവുള്ളൂ. ഒട്ടും അതിനെ പറ്റി ഒരു ആൻസൈറ്റി ഇല്ലാത്തതാണ് നിങ്ങൾ വളരെ കൂളാവുകയും ആ കൂളാവുന്നതോടുകൂടി ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അപ്പോൾ വേണ്ട മാതിരി പ്രൊഡ്യൂസ് ചെയ്യാനോ നിങ്ങളുടെ ടാലൻസ് അവതരിപ്പിക്കാനോ കഴിയാതെ വന്നേക്കാം. അപ്പോൾ ഒരു പരിധിവരെ നമുക്കൊക്കെ ടെൻഷൻസുണ്ട്, ടെൻഷൻസ് ഉണ്ടാവണം. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥം ആലോചിച്ചു. കുറേ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ട് ഒരു കാര്യം നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് അതിൽ സംതൃപ്തി കിട്ടുന്നത്. അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഇവിടെ പ്രവാസികളുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഭയങ്കര കൂടുതലാണ്. റോൾ മോഡലിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ റീച്ച് നിന്ന് 1-ോ 2-ോ സ്റ്റെപ്പ് മേലോട്ട് ചെന്നിട്ട് അവിടെ എത്തിയിട്ട് വേണം അടുത്തിലേക്ക് പോകാൻ. ആദ്യം തന്നെ ഒരു 1-ാം ക്ലാസ്സിൽ നിന്ന് 10-ാം ക്ലാസ്സിലേക്ക് എത്താനുള്ള വഴി പെട്ടെന്ന് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ, ബൈപ്പാസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്തിപ്പെടാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും മിറാക്കിളായിട്ടുള്ള ആളുകൾ, കുട്ടികൾ ഇത്ര വിദ്യാഭ്യാസമുള്ള കുട്ടി ഇത്ര ഏജിൽ എഴുതിയെടുത്തു ഈ എക്സാം പാസ്സായി, ആ ഒരു എക്സ്ട്രാ ഓർഡിനറി കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളെ കഴിവ്, നമ്മളെ ലിമിറ്റേഷൻ നമുക്ക് തന്നെ അറിയാം. നമ്മളത് മനസ്സിലാക്കുക, നമ്മളെ ഫൈനാൻഷ്യൽ സാമ്പത്തിക സ്ഥിതി നമ്മൾ തന്നെ ഉൾക്കൊണ്ടിട്ട് അതനുസരിച്ചുള്ള കളികൾ കളിക്കുക, അതനുസരിച്ചുള്ള റോൾ മോഡൽസിനെ കണ്ടെത്തുക, ആ റീച്ചിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ കൂടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ റീച്ചിലേക്ക് എത്തിപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടാനുള്ള വഴികൾ, കുറുക്ക് വഴികൾ നമ്മൾ അന്വേഷിക്കുകയും ചിലത് നമ്മൾ കുഴിയിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഈ മാസത്തെ ബഡ്ജറ്റിൽ നമ്മൾ വിലയിരുത്തി. സാധാരണ ഹസ്ബൻഡ് വൈഫ് ജോലിക്ക് പോകുന്നവരും അല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു പ്ലാനിങ് ഉണ്ടാവും. നമ്മളൊരു ഇൻകത്തിൻ്റെ ഇപ്പോൾ ഒരു 10,000 dirhams നമുക്ക് മന്ത്ലി ഇൻകം ആണെങ്കിൽ അതിന് ഇത്ര എത്ര എക്സ്പെൻസ്, വീടിൻ്റെത്, മറ്റുള്ള ചിലവുകൾ കൂട്ടിയിട്ട് അങ്ങനെ നമ്മളൊരു ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. ആ കാൽക്കുലേഷനിൽ നമ്മളിപ്പോൾ ഈ മാസ ബഡ്ജറ്റിൽ നമ്മളെ വീട്ടിലേക്കുള്ള ഒരു ടി വി വാങ്ങാൻ തീരുമാനിച്ചു. ടി വി വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ നമ്മളൊരു 2,000 dirhams ആണ് അതിന് ബഡ്ജറ്റ് കരുതിയെങ്കിൽ, ആ ഷോപ്പിൽ പോകുന്നു, ഞാനും ഭാര്യയുമായിട്ടൊക്കെ ഡിസ്കഷൻ നടത്തിയത് 2,000 dirhams വരെയുള്ള ഒരു ബഡ്ജറ്റാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ തീരുമാനങ്ങളൊക്കെ മാറുകയാണ്. അവിടുത്തെ ഒരു സെയിൽസിലുള്ള ഒരു ആൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളെ ബഡ്ജറ്റ് എത്രയാണ്? നമ്മൾ പറയുന്നു 2,000. നിങ്ങൾ 2,000 ഒരു 500 dirhams കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഇത്ര ഫെസിലിറ്റിയുള്ള ഒരു സിസ്റ്റം കിട്ടും. വെറും 500 dirhamsേ നിങ്ങൾക്ക് കൂടുന്നുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ഇതൊക്കെയാണ്. ഈ ഫെസിലിറ്റീസിൽ പലതും ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതോ നമുക്ക് വേണ്ടാത്തതോ ആയിരിക്കും. പക്ഷേ എന്നാലും നമ്മളെ മൈൻഡ് അപ്പോൾ മന്ത്രിക്കുന്നത് ആ ഏറ്റവും നല്ലത് തന്നെ ആയിക്കോട്ടെ. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ ആ ഒരു ബഡ്ജറ്റിൽ. മറ്റുള്ള ഹ്യൂമൻ ടെൻഡൻസി, ഒരു പോപ്പുലർ റെസ്പോൺസ് നമ്മൾ പറയും, എത്തുന്നത് മുഴുവൻ ആ 500 dirhams കൂടിയതാണെങ്കിലും അതിലേക്ക് എത്തട്ടെ. അപ്പോൾ ആ 500 dirhams എൻ്റെ ബഡ്ജറ്റിന് അധികമാണ്. അത് ഞാൻ താൽക്കാലികമായിട്ട് ചിലപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തുനിന്നോ മറ്റൊരിടത്തുനിന്നോ വാങ്ങുകയോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡുമല്ലോ എന്തെങ്കിലും എടുത്ത് ഞാൻ ചിലപ്പോൾ അപ്പോൾ ചെയ്തു എന്ന് വരും. അടുത്ത മാസത്തേക്ക് അത് ഇംബാലൻസ് ആയി, അടുത്ത മാസം വേറെ അതേമാതിരി എന്തെങ്കിലുമൊക്കെ വന്നേക്കാം. അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് വീണ്ടും ബാധ്യതകൾ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, ഇതൊക്കെ വരുമ്പോൾ അത് പിന്നെയും കൂടും. അത് നമുക്ക് കറക്റ്റ് ചെയ്യാനോ, അത് നമുക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒപ്പം നിൽക്കാൻ പറ്റാതെ വരികയോ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ നിരാശയിലേക്ക് പോയി. അപ്പോൾ ചെറിയ തോതിലാണെങ്കിലും ആ പ്രശ്നം അവിടെ കിടന്ന് നമ്മളൊരു അസ്വസ്ഥത നമ്മളിടത്തിലുണ്ടാക്കി, അതൊക്കെ ഡിപ്രഷനിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു കാരണമായേക്കാം, പല കാരണങ്ങളിൽ ഒന്നായേക്കാം. അപ്പോൾ ഇത്തരം കാരണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് പോകാൻ കഴിയണം. നമ്മളെ ഇൻകത്തിനെ പറ്റി നമ്മളെ പങ്കാളികളോട് ചർച്ച ചെയ്യണം. എന്താണ് നമ്മളുടെ ജോലി, എന്താണ് നമ്മളുടെ ജോലി സ്ഥലത്തുള്ള പ്രഷർ എന്താണെന്നുള്ളത് നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് ഷെയർ ചെയ്യണം. പലപ്പോഴും പല ആളുകളും അത് ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്ക് അറിയുന്നുമില്ല. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ ടെൻഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ നിന്ന് മാനസിക പ്രശ്നങ്ങൾക്കുള്ള മറുപടി നൽകുന്നു കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ.
ഓക്കെ,
ഹലോ.
ആ, ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുന്നു, പേര് പറയുന്നില്ലേ? ഹലോ,
പറഞ്ഞോളൂ.
ഡോക്ടറോട് സംസാരിക്കണം.
ഡോക്ടർ കേൾക്കുന്നുണ്ട്?
ഞാനേ ഡോക്ടർ, ക്ലിയർ ഓർമ്മയുണ്ടോ?
കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ,
കേൾക്കുന്നുണ്ട്.
എന്ന് വെച്ചാല് എനിക്കൊരു 4-5 വർഷം മുന്നേ ഒരു അറ്റാക്ക് ഉണ്ടായിട്ട് ആന്റി ബ്ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞാ. പക്ഷെ അതിനുശേഷം എനിക്ക് ഒരു ദിവസം പോലും നെഞ്ഞത്ത് വേദനയും പ്രശ്നങ്ങളും ഇല്ലാത്തില്ല, ഡെയിലി എന്നുള്ളൂ. അപ്പോ ഞാൻ ഡോക്ടറെ കണ്ട് എല്ലാ ചെക്കപ്പും നടത്തി നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. നാട്ടിൽ പോയിട്ട് ഞാൻ എന്താ പറയാ ടെമ്പറേച്ചർ ചെയ്തപ്പോ അയാൾ പറഞ്ഞു, നടക്കും മല കയറാനുള്ള ആരോഗ്യം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. പക്ഷെ എനിക്ക് ആണെന്നുണ്ടെങ്കിൽ എപ്പം നോക്കുമ്പോഴും അവിടെ മിക്ക ദിവസം നെഞ്ഞത്ത് വേദന, ഗ്യാസിന്റെ, അങ്ങനെ പല പ്രശ്നങ്ങൾ. അപ്പൊ എന്നോട് ഡോക്ടർ, ഒരാൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡോക്ടർ അല്ല, കുറച്ച് ഒരു വീടൊരാളും ഉദ്ദേശിക്കും. അപ്പൊ ആള് പറഞ്ഞു, ഇനി ഇങ്ങനെ സൈക്കാർട്ടിസ്റ്റിനോട് കണ്ടുനോക്കുക, അപ്പൊ അതിന്റെ ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കാണാനായിട്ട് ഇപ്പൊ ഭയങ്കര എക്സ്പെൻസ് ഒക്കെ അല്ലേ. ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കിട്ട് അതിനെന്തെങ്കിലും വല്ലതും ഉണ്ടോ
സാധ്യതന്നറിയാം. ഇതൊരു ആൻസൈറ്റിയുടെ ഭാഗമാണ്, അത് നമ്മളൊക്കെ ഈ ഉത്ബോധ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ നെഞ്ഞ് വേദന, ഹാർട്ട് അറ്റാക്ക്, പലതരത്തിലുള്ള മരണങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നു. അപ്പം ആ സംഭവങ്ങൾ നമ്മൾ ഉത്ബോധ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ കാർഡിയോളജിസ്റ്റിനെയും മറ്റ് സ്പെഷ്യാലിസ്റ്റുകളൊക്കെ കണ്ടെങ്കിലും അവരൊന്നും പ്രശ്നങ്ങളില്ല, നിങ്ങൾക്ക് മല കയറാനുള്ള അത്ര ആരോഗ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മളെ ഉത്ബോധ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അത്ര വേണ്ടത്ര സാറ്റിസ്ഫൈഡായി കിട്ടിയിട്ടില്ല. അപ്പൊ അത് അവിടെ കിടക്കുന്നതുകൊണ്ടാണ്, അത് ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ മനസ്സിന് സെൽഫ് സജഷൻ കൊടുക്കുക. ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോ സെൽഫ് സജഷൻ എന്താണ്
കൊടുക്കുക?
അല്ല, അതെ, അതുണ്ടാവും, അതുണ്ടാവും. ഇപ്പൊ പലതും പല പ്രശ്നങ്ങളും വേദന ഫീൽ ചെയ്യുന്നത് മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ആ അതാണ് ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് പലവരും പറയുന്നതാണ്, ഞങ്ങൾ അനുഭവിക്കുന്ന വേദന നമുക്കല്ല അറിയുള്ളൂ, മറ്റുള്ളവർക്ക് കണ്ടാൽ അറിയില്ലല്ലോ എന്ന് ഞങ്ങളുടെ അടുത്ത് പറയാൻ സ്ഥിരം കേൾക്കുന്ന വ്യക്തികളാണ് ഞങ്ങള്. ആ അപ്പൊ അത് ഒരിക്കലും ഇത് അഭിനയിക്കില്ലല്ലോ. അപ്പൊ അത് ആൻസൈറ്റി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. ആ ആൻസൈറ്റി കുറക്കാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് മൈൻഡിന് സജഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ അതിന്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു, അതെല്ലാം ചെക്ക് ചെയ്തു, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നത്തിങ് ടു വറി എന്നുള്ളത് നമ്മൾ സെൽഫ് മൈൻഡിന് സജഷൻ കൊടുത്തുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ പാർട്ടിൽ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ടും നിൽക്കാതെ വരുമ്പോഴാണ് പിന്നെ ഡോക്ടേഴ്സിന്റെ സഹായം തേടുന്നത്. ഡോക്ടേഴ്സിന്റെ സഹായം തേടുമ്പോൾ ഈ ഡോക്ടറും എന്താ ചെയ്യുന്നത്, മറ്റുള്ള റെക്കോർഡ്സൊക്കെ നോക്കി എവറിത്തിങ് നോർമലാണ്, സ്വാഭാവികമായിട്ടും ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള മരുന്നാണ് ഞങ്ങളെപ്പോലത്തെ ആളുകളും തരിക. ആ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആവും. അതിനർത്ഥം എന്താണ്, നിങ്ങൾക്ക് ആ ആൻസൈറ്റി കുറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തീരുന്നുണ്ട്. ഞാൻ വേദന ഗുളികയല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, പക്ഷെ നിങ്ങളെ വേദന കുറഞ്ഞു. അപ്പോൾ അതും ഇതുമായിട്ട് കണക്റ്റാണ്. അപ്പോൾ ഈ മനസ്സുമായിട്ട് എല്ലാത്തിനും കണക്ഷനുണ്ട്. നമ്മൾ തമാശക്ക് പറയുമ്പോൾ, ഞാൻ ചിലപ്പോൾ പല ആളുകളായിട്ട് പരിചയപ്പെടുമ്പോൾ എന്താണ് പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞ് സൈക്യാട്രിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ അദ്ദേഹത്തിൻ്റെ റിപ്ലൈ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിപ്ലൈ ആണ്, ആർക്കും വരാതിരിക്കട്ടെ, നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഡോക്ടറെ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടുണ്ടാക്കുന്നതോ ഒന്നുമല്ല. ചില ആളുകൾക്ക് ഉള്ള പ്രതിരോധ ശക്തി പല തരത്തിലായിരിക്കും. അത് ചില ആളുകൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട്, ചില ആളുകൾ എല്ലാത്തിനും പ്രതിരോധിക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ള ഇൻബിൽറ്റ് കപ്പാസിറ്റി ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചിട്ടൊരു ഈശ്വര വിശ്വാസിയായുള്ള ആളുകൾക്ക് അതിലൂടെ കുറേ സമാധാനം കിട്ടും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റിലീഫ് കണ്ടെത്തുക. അതൊന്നും ഇല്ലാത്തപ്പോഴാണ് ലാസ്റ്റ് ചാൻസ് ആണ് പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് വരികയും ഡോക്ടർ ചില മെഡിസിൻ തരുമ്പോൾ അതിലൂടെ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലീഫ് കിട്ടുകയും ചെയ്യുന്നത്. ഓക്കെ. തീർച്ചയായിട്ടും ഉണ്ട്, അതിന് പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളത് 100% നിങ്ങൾ ഈ പറഞ്ഞ ഹിസ്റ്ററി അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളത് ആൻസൈറ്റി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ. അത് മാറാത്തൊരു വിഷയവും അല്ല.
ഹലോ,
ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടറെ, ഇന്നലെയും മിന്നാന്നൊക്കായിട്ടുള്ളൊരു വീട്ടിലുള്ള പ്രശ്നത്തിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. അതായത് എന്റെ മോന് 15 വയസ്സായി, അവനൊരു കുറച്ച് ദിവസം മുമ്പ് ഞാൻ മൊബൈൽ കൊടുത്തയച്ചിരുന്നു. അപ്പോ സ്കൂളിൽ നിന്ന് അവന് മൊബൈല് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പാള് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. അങ്ങനെ ആ മൊബൈൽ ഇന്നലെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ ഞാൻ വേറെ അടുത്ത് കൊടുത്തു വിട്ട്. പക്ഷെ ഇന്നലെയും മിന്നാന്നൊക്കെ ആയിട്ട് ആള് ഭയങ്കര വയലന്റ് ആണ്. അതായത് വീട്ടില് അതും ഇതൊക്കെ അടിച്ചുടക്കുക, വണ്ടി എടുത്ത് ചാട്ടാക്കിരിഞ്ഞാ പോകുന്ന പറയാ, മാന്റെ കഴുത്തുനിന്ന് മാനെടുത്തിട്ട് ഞാൻ ഇത് വിട്ടിട്ട് പോകുമ്പോ പോകുന്നൊക്കെ പറയാ. അപ്പൊ അതൊരു വലിയൊരു വിഷമത്തിനാണ്. ഇപ്പൊ ഇന്നലെ ഇന്നലൊക്കെ സംഭവിച്ചാണ് ഇപ്പൊ ഇതൊക്കെ.
ഓക്കെ.
ഇനിയിപ്പോ എന്താണെങ്കിലും ഡോക്ടർ,
ഇത് അഡോളസൻസ് ഏജ് എന്ന് പറഞ്ഞത് വളരെ ഒരു ഡേഞ്ചറസ് ഏജ് ആണ്. ആ ഏജിലുണ്ടാകുന്ന അത് പെട്ടെന്ന് നമ്മള് അത് അവർക്ക് ഉൾക്കൊള്ളാൻ നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്യണ്ട. പക്ഷെ അതിന്റെ അഗ്രഷൻ കുറഞ്ഞു വരാൻ കുറച്ച് ടൈം എടുക്കും. അത് ഗ്രാജുവലി ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സൈക്യാട്രിസ്റ്റിന്റെ സേവനം തന്നെ വേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞാൽ നമ്മളോട് അരകൻ്റായിരിക്കും. ആ കുട്ടിയുടെ സംബന്ധിച്ചിട്ട് ഫാദർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഒക്കെ ഒരേ ആറ്റിറ്റ്യൂഡാണ്.
ഡോക്ടർ ഉമ്മ പറഞ്ഞു അനുസരിക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ ആള് കേൾക്കും. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു സ്കൂൾ പോകാൻ പറഞ്ഞു. ഇന്നലെ പറഞ്ഞു ഞാൻ സ്കൂൾ പോകണില്ല, എനിക്ക് എന്റെ മൊബൈൽ ഇപ്പൊ കിട്ടണം, എന്റെ മൊബൈൽ ഇപ്പൊ കിട്ടണം, ഞാൻ പോകുന്നു പറഞ്ഞു. എന്നാലും ഞാൻ സ്കൂൾ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാര്യം സംസാരിച്ചപ്പോ സ്കൂളിൽ പോയി അനിയനും ഉമ്മയും കൂടെ കൊണ്ടായി കൊടുത്തു, സ്കൂളിൽ കൊണ്ടായി കൊടുത്ത്. അപ്പൊ ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായമാണ് ഇവനെ പറ്റി. ഇവന് കുഴപ്പമൊന്നും ഇല്ല, നല്ലതാണ്. പക്ഷെ ഇവന്റെ മൊബൈൽ മാത്രമാണ് ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് പഠിക്കുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അത് ഞാനൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊബൈൽ കൊടുത്തേക്കാൻ പറഞ്ഞത്.
അല്ല, അത് നിങ്ങളിപ്പോ പേരൻസ് പറഞ്ഞാൽ അംഗീകരിക്കുന്നുണ്ട്, ഫാദർ പറഞ്ഞാൽ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പരിധിവരെ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാലും എടാ പോടാന്ന് പറയല് തുടങ്ങും. ഇതിന്റെ ഒരു സ്റ്റേജ് തെറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനോട് റെസിസ്റ്റന്റ് ആകുമ്പോൾ നിങ്ങളോടും പ്രതികരിക്കൽ തുടങ്ങും. ഞാൻ ഇത്തരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള ആളുകളെയും കാണുന്നുണ്ട്. മനസ്സിലായി? ഡോക്ടറോടാണെങ്കിൽ പോലെ വളരെ റെസ്പെക്റ്റീവായി സംസാരിക്കുന്നതുണ്ട്, വളരെ ഇറസ്പെക്റ്റീവായി സംസാരിക്കുന്നതും ഉണ്ട്. ചില സ്റ്റേജിലെത്തുമ്പോൾ പിന്നെ ഡോക്ടറും ഉമ്മയും പെങ്ങളും എല്ലാം ഒന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിലേക്ക് ഒരു ചാൻസിലേക്ക് എത്തിക്കരുത്. അത് ആ ഏജിന്റെ സീരീസിലാണ്. അപ്പൊ അത് എന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ സത്യത്തിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ വരുന്ന ഒരു കുട്ടിയോട് നമ്മള് അതുകൊണ്ടാണ് ആദ്യം കൗൺസിലറെ കാണിക്കാൻ പറയുന്നത്. അതിൽ ഗുണം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ചില മെഡിക്കേഷൻസ് കൊടുത്തൊന്ന് കാമാക്കും. കുറച്ച് അഗ്രസീവായിട്ടുള്ള ആളുകളാവുമ്പോൾ നമ്മൾ ആ മൈൻഡ് കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് മൈൻഡിനോട് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകൾ ഒന്ന് കാമാകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മെഡിസിൻസ് എന്തെങ്കിലും കൊടുത്ത് അതൊന്ന് ആൻസൈറ്റിയൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് ഒരു കൂളായി വരുമ്പോൾ ചില ഉപദേശങ്ങൾ കൊടുത്താൽ അത് എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരണം. പക്ഷെ അതൊരിക്കലും നിസാരാക്കി എടുക്കരുത്. പലപ്പോഴും പല വീടുകളിലും ഈ മൊബൈൽ ഫോണും വാങ്ങിക്കൊടുക്കുന്ന പരിപാടികൾ, അതുപോലെ ബൈക്ക് ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന അവസ്ഥകളുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു പ്രവാസിയുടെ ഒരു കുട്ടിയുടെ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം, ആ കുട്ടിക്ക് ലൈസൻസ് ഇല്ല, 10-17 വയസ്സറ്റ ആയിട്ടേ ഉള്ളൂ. ബൈക്ക് വാങ്ങിക്കൊടുത്തിട്ട് ആ കുട്ടി സ്കൂളിലേക്ക് ആ ബൈക്കുമായി പോകുന്നു. ബൈക്കുമായി പോയിട്ട് സ്കൂളിൽ ചെന്നിട്ട് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അടുത്തുള്ള വേറൊരു സ്കൂളിൽ എന്തോ കൾച്ചറൽ ആക്ടിവിറ്റി നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സുകളെയും കൂട്ടിയിട്ട് വേറെ രണ്ട് ഫ്രണ്ട്സ് ട്രിപ്സ് വെച്ചിട്ട് മൂന്നാളെ വെച്ചിട്ട് ആ ബൈക്കിൽ പോകുന്നു. ബൈക്കിൽ പോകുന്നത് അവനെല്ലാം ഓടിക്കുന്ന, അപ്പോൾ അവൻ ബാക്കിലിരുന്നു. ഓടിക്കുന്ന ആളും ബൈക്കൊക്കെ ഓടിക്കുമെങ്കിലും ലൈസൻസ് ഇല്ല, അത് ആക്സിഡൻ്റ് ആയി. ഓടിച്ച കുട്ടി ഡെത്തായി, സ്പോട്ട് ഔട്ടായി. ഈവൻ ഈ ബൈക്കിൻ്റെ ഓണറായിട്ടുള്ള കുട്ടി മിഡിലോ ബാക്കിലൂടെ ഇരിക്കുകയാണ്. അവനെന്താണെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചില അസ്വസ്ഥതകളും ടെൻഷനൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള കാരണം ഞാൻ മെയിൻലി കുറ്റപ്പെടുത്തിയ രക്ഷിതാക്കളെയാണ്. നമ്മളിതൊക്കെ അറിയാം, റൂളും റെഗുലേഷൻസും നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ വായിക്കുന്നുണ്ട്. അതിൻ്റെ കോൺസിക്വൻസസ്, ഹെൽമെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് പോലും നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് വാങ്ങിക്കൊടുക്കലും പരിപാടികൾ. അത് ആ ടെൻഡൻസി നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് നമ്മൾ കൊടുക്കരുത്. നമ്മൾ നല്ല രീതിയിൽ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അതിന് വിഡ്രോ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് പകരം ഇത് വാങ്ങിക്കൊടുക്കുക, അതല്ലെങ്കിൽ ടെമ്പററി റിലീഫിന് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് അതൊരിക്കലും അതിനൊരു സൊല്യൂഷനല്ല. നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ വല്ല സൈക്കോളജിസ്റ്റുകളുടെ അടുത്തോ മറ്റോ പോയിട്ട് അതിൻ്റെ കൗൺസിലിംഗ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അത് ഇമ്പൾസീവ് ആക്ട് കൂടി വരും, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇതിലേക്ക് കടക്കാം. അത്തരം കേസുകൾ വളരെ കൂടുതലാണിപ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പ്രവാസികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും ഈ പ്രവാസികളായിട്ടുള്ള അച്ഛൻ ഉപ്പമാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരൊറ്റ വാക്ക് ഇതാണ്, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ഡോക്ടറെ. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് അതിൻ്റെ പ്രശ്നം ഉണ്ടാവരുത് വെച്ചിട്ട് പലപ്പോഴും പല രീതിയിലും മേക്കപ്പ് ചെയ്ത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ടാണെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുത്താണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ, അതൊരിക്കലും നമുക്കൊരു സിമ്പതി കിട്ടുക എന്നല്ലാതെ നമ്മൾ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനല്ല. അപ്പോൾ അത് ഉചിതമായ രീതിയിൽ ചിലതിന് നോ എന്ന് പറയാൻ ഒരു രക്ഷിതാവിന് കഴിയണം. എല്ലാത്തിനും യെസ് ഹാപ്പി ആക്കണമെന്ന് മാത്രമല്ല, അത് പലതരത്തിൽ ഹാപ്പി ആക്കാം. നിങ്ങൾക്ക് ആ രീതിയിൽ പറഞ്ഞു തരേണ്ട രീതിയിൽ പറഞ്ഞു തരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാത്ത അവസ്ഥയാണെങ്കിലാണ് മറ്റുള്ളവരെ പ്രൊഫഷണൽസിൻ്റെ സഹായം തേടേണ്ടത്.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇനി ഒരിടവേള.
പ്രവാസി ഭാരതി 1539 AM. മാതൃമലയാളത്തിന്റെ മന്ത്രധ്വനി.